പ്രൈസ് ദ ലോർഡ്. ഈ ആത്മീയ ആരാധനയിൽ സംബന്ധിപ്പാൻ കർത്താവ് നമുക്ക് ഒരുമിച്ച് നൽകിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടെ തന്നെ ചുരുക്കം പേരായി നമ്മുടെ പ്രാർത്ഥനാ ഹാളിലും നമ്മുടെ കൂട്ടുവിശ്വാസികളായി വ്യത്യസ്ത ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മീഡിയയിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന ആരാധനയിൽ സംബന്ധിപ്പാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മാസങ്ങളായി ഇതുപോലെയുള്ള ആത്മീയ ആരാധനയാണ് വ്യത്യസ്ത രാജ്യങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുഷ്ടനായിരിക്കുന്ന പിശാചിന് ഒരുമിച്ചുള്ള കൂടിവരുവിനെ വ്യത്യസ്ത നിലകളിലൂടെ തടസ്സപ്പെടുത്തുവാൻ പറ്റുമെങ്കിലും ആരാധനയെ തടസ്സപ്പെടുത്തുവാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിവില്ല. ഒരു വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ അവർ ആരാധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് കാരാഗ്രഹം വിഷയമല്ല, പത്മോസ് ദ്വീപ് അവർക്ക് വിഷയമല്ല, ഏകാന്തത അവർക്ക് വിഷയമല്ല. അതരത്തിലൂടെ പുറപ്പെടുന്ന ശബ്ദധ്വനികളും അവർക്ക് വിഷയമല്ല. ഹന്നയെപ്പോലെ വിശാലമായിരിക്കുന്ന ആലയത്തിൻ്റെ ഒരു കോണിലിരുന്നു കൊണ്ട് ഹൃദയം പകർന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാലങ്ങളിലും ആരാധനയോട് ശക്തമേറിയ പോരാട്ടങ്ങളുണ്ട്. ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധകനെ സംബന്ധിച്ച് സാഹചര്യങ്ങളൊന്നും തടസ്സമല്ല. അവൻ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും, ഹൃദയം തുറന്ന് അവൻ ആരാധിക്കും. ഇന്ന് പകൽകാലം യൂത്ത്സിനോടുള്ള ബന്ധത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ജോൺസ് വളരെ നല്ല ഒരു മെസ്സേജ് തന്നു. ജോൺസ് എപ്പോഴും ദൈവത്തിൻ്റെ വചനം ആര് സംസാരിച്ചാലും ഞാൻ വീട്ടിലിരുന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഐ അപ്രീഷിയേറ്റ് ജോൺസ്. ഹീസ് എ ടാലൻറ്റഡ് പേഴ്സൺ, നോട്ട് ഓൺലി ടാലൻറ്റഡ്, ഹി ഹാവിങ് റിയൽ കണക്ഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഒരു വ്യക്തിയുടെ മെസ്സേജ് കേൾക്കുമ്പോൾ അറിയാം ക്രിസ്തുവുമായിട്ട് അവർക്ക് എത്രമാത്രം ബന്ധമുണ്ടെന്നുള്ളത്. താൻ ഓർപ്പിച്ചത് ക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരനായിരിക്കുന്ന യാക്കോബ്. എല്ലാ നിലയിലും ലേഖനം അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ ഒരു കാര്യവും പറയാതെ പെട്ടെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ്. ക്രിസ്തുവിനോട് ഒരുമിച്ച് നടന്ന ആ അർദ്ധ സഹോദരൻ ഒരു സ്ലേവറായിട്ട് മാറാൻ, ക്രിസ്തുവിൻ്റെ ഒരു ദാസനായിട്ട് മാറുവാനുള്ള ഒരു മനസ്സ് താൻ രൂപപ്പെടുത്തിയെടുത്തതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുവാൻ ആത്മീയ ശുശ്രൂഷകളിലൂടെ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ലീഡർ എന്നുള്ള പദം കണ്ടെത്തുവാൻ പ്രയാസമാണ്. ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമേ ലീഡർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡത്തിലൂടെയൊക്കെ എന്തൊക്കെയോ ചെറിയ താല്പര്യങ്ങൾ, ഐ എം എ ലീഡർ എന്ന് പറയുമ്പോൾ ആ ദാസത്വ മനോഭാവത്തിൽ നിന്നൊക്കെ മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് വിശുദ്ധ ബൈബിളിൽ ലീഡർ എന്നുള്ള പദം കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത മോശയെ നേതാവെന്നാരും പറഞ്ഞിട്ടില്ല, എന്റെ ദാസനായ മോശ. ഇഫ് യു ഗോ ത്രൂ ഓൾഡ് ടെസ്റ്റമെന്റ് ഓർ ന്യൂ ടെസ്റ്റമെന്റ്, നമുക്കൊരിക്കലും ആ ലീഡർ എന്നുള്ള പദം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പക്ഷേ ദാസൻ എന്നുള്ള പദം ധാരാളമുണ്ട്, എല്ലാവർക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ട ജോൺസൺ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാനും തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന മെസ്സേജിലോട്ട് കയറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദ ചിന്തയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന പ്രിയപ്പെട്ടവർ വിവിധ പരീക്ഷകളിൽ അകപ്പെട്ട അവർക്ക് വേണ്ടി കൊടുത്ത ഒരു ലേഖനമാണത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇന്ന് പകൽകാലം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കേണ്ടതും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവമെന്നെ ഏൽപ്പിച്ച ഒരു ആത്മീയ ദൂതും അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ജോൺസൺ, ആ ഒന്നാം വാക്യം മാത്രമേ അല്പമെങ്കിലും എലാബറേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചുള്ളൂ. എന്നാൽ തൊട്ട വാക്യം അതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു വചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12-ും 13-ും വേദവാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷി നോക്കിക്കൊള്ളട്ടെ. അടുത്തത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. എന്നിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത ഏത് തലങ്ങളിൽ തെളിയിക്കപ്പെടുന്നു എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ വിശ്വസ്തനായ ദൈവം സമ്മതിക്കുന്നില്ല. സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഇന്ന് പകൽകാലം ഞാൻ ധ്യാനിപ്പാൻ, നമ്മൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന ആ ഷോർട്ട് മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾ, ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ വായിച്ച് കേൾപ്പിച്ചിരിക്കുന്ന ഈ വചനത്തിലൂടെ അങ്ങ് സംസാരിക്കണം. ഈ മീഡിയയിലൂടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ആരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുവാൻ, പ്രബോധനം ലഭിക്കുവാൻ, ഗുണീകരണം ലഭിക്കുവാൻ, നീതിയിലെ അഭ്യസനത്തിനത് പ്രയോജനമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. മഹത്വം കർത്താവിന് നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പിതാവേ കേൾക്കണമേ, ആമേൻ. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തോലൻ ജാതികളിൽ നിന്ന് മുന്നോട്ട് വന്ന വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന ലേഖനങ്ങളാണ് 1 കൊരിന്ത്യ ലേഖനവും 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളും. ഈ ലേഖനത്തിൽ അവർ അവലംബിച്ചുകൊണ്ടിരുന്ന തെറ്റായ ഉപദേശങ്ങളെ പൗലോസ് ശാസിച്ചിട്ടുണ്ട്. ആത്മീയ ആരാധനയിൽ അറിവില്ലാതെയോ അറിവുണ്ടായിട്ടോ അവർ കൈകാര്യം ചെയ്തിരുന്ന മിനിസ്ട്രിയിൽ വന്ന ഡിസോർഡർ തന്നെ ഓർഡറിൽ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നു. കുടുംബജീവിതത്തിൽ വന്ന പാളിച്ചകളെ പൗലോസ് ലേഖനത്തിലൂടെ തിരുത്തുന്നു. സഭയിലുണ്ടാകുന്ന പക്ഷങ്ങളെ കർത്താവിന്റെ ദാസനായ പൗലോസ് അവ തെറ്റാണെന്ന് സമർത്ഥിക്കുന്നു. മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ചിന്തകൾ പൗലോസ് ഈ ലേഖനത്തിലൂടെ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ലേഖനങ്ങളും യേശു കർത്താവിനെ അനുഗമിക്കുന്ന ശിക്ഷഗണങ്ങൾക്കും അഥവാ വിശുദ്ധന്മാർക്കും വ്യക്തിപരമായി കർത്താവിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ആത്മീയ ശുശ്രൂഷകൾ ദൈവസഭകളിൽ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അഭ്യസനം തരുന്ന ലേഖനമാണ് ഒന്ന് കൊരിന്ത്യർ ലേഖനവും രണ്ട് കൊരിന്ത്യർ കരുതിയ ലേഖനങ്ങളും. അതിനെ വിശുദ്ധമായിരിക്കുന്ന ചിന്തകളിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലെ ചിന്താവിഷയം കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന മോശയിലൂടെ ഇസ്രായേൽ മക്കൾ പെസക കുഞ്ഞാടിൻ്റെ രക്തത്താൽ മിസ്രയീം വിടുകയും സംഹാര ദൂതരിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മുൻപോട്ടുള്ള യാത്രകളിൽ അവർക്ക് സംഭവിച്ച തെറ്റുകളെ ദൃഷ്ടാന്തമായി പറഞ്ഞിട്ട് അതിൽ നിന്ന് ചില പ്രബോധനങ്ങൾ നമുക്ക് തരുവാൻ പൗലോസ് ഉത്സാഹിക്കുന്നു. പൗലോസ് ലേഖനത്തിലൂടെ പറയുന്നത് എല്ലാവരും സമുദ്രത്തുകൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അന്നത്തെ നിഴലുകൾ പൊരുളുകളായിത്തീരുന്നു. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പൗലോസ് ആ ദൃഷ്ടാന്തം വിവരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് യാത്ര ചെയ്ത പലരും മരുഭൂമിയിൽ പെട്ടുപോയി. പുതിയ നിയമവിശുദ്ധന്മാരായ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ, ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ വ്യത്യസ്ത നിലകളിൽ വരുമ്പോൾ വീഴാതിരിക്കേണ്ടതിന് പൗലോസ് കൊടുക്കുന്ന ഒരു ചിന്തയാണ് നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, വീഴുവാൻ സാധ്യതകളുള്ള പ്രലോഭനങ്ങളുള്ള ഒരു ലോകത്തിലാണ് വിശുദ്ധന്മാരുടെ സംഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പരിശോധനയാകാം, ടെംപ്റ്റേഷനാകാം, വ്യത്യസ്ത നിലകളിലൂടെ ആത്മീയ ജീവിതത്തെ താറുമാറാക്കുന്ന നിലനിൽപ്പിനെ ബാധിക്കത്തക്ക നിലയിലുള്ള പ്രതിസന്ധികളാകാം. ദൈവമക്കൾ ശ്രദ്ധിക്കണം, വീഴാതിരിപ്പാൻ ഞാനാണ് സൂക്ഷിക്കേണ്ടത്. നിൽക്കുന്നവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. രാവിലെ സമയം ഈ പ്രത്യേക മീഡിയയിലൂടെ ഏതെല്ലാം സ്ഥലങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ദൈവത്തിനോർപ്പിക്കാനുള്ളത്, വ്യത്യസ്ത നിലകളിൽ വിശുദ്ധ ജീവിതത്തിൽ നിന്ന്, സമർപ്പണ ജീവിതത്തിൽ നിന്ന്, ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ സ്തോത്രം വീഴ്ത്തിച്ചു കളവാൻ നമ്മളെ നശിപ്പിച്ച് കളവാൻ ലോകവും ജഡവും പിശാചും ഒരുപോലെ സന്തത സഹചാരികളായി നമ്മളോടുകൂടെ സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കപ്പെടട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മളോട് പ്രബോധിപ്പിക്കുന്നു, ഉപദേശം തരുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ. വീടാതെ താങ്ങുന്ന കർത്താവിനെ കുറിച്ച് ഒരു സ്വഭാവമാണ് ഇവിടെ പറയുന്നത്, ദൈവം വിശ്വസ്തൻ. ഇന്ന് രാവിലെ സമയം ഈ ആരാധനാ ഹാളിൽ വന്നവരും ദൈവത്തിന്റെ വചന ഭവനങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരും ഈ പ്രാദേശിക സഭയുടെ അംഗങ്ങളായി അടുത്ത ദിവസങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, ഭവനങ്ങളിലായിരിക്കുമ്പോൾ, നമ്മ ഓരോ പ്രവൃത്തികളിലായിരിക്കുമ്പോൾ, നീ ഞാനും ഏറ്റുപറയേണ്ട ഒരു സത്യമുണ്ട്, എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്ര. നീ വാഹനത്തെ കയറുമ്പോ ഒന്ന് പറഞ്ഞു, അതെ. നീ ഒരു പഠനത്തിന് ഏർപ്പെടുന്നതിന് മുൻപൊന്ന് പറയാതെ, സ്തോത്രം. നീ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പറ ഈ വാക്യം, My God is so faithful. എന്റെ ദൈവം വിശ്വസ്തനാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് കർത്താവിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ പ്രബോധിപ്പിക്കട്ടെ, നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് നിരന്തരമായി പറയുവാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ, എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ മഹാവ്യാധി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി നടകൊള്ളുമ്പോൾ ചില പ്രത്യേക രാജ്യങ്ങളിൽ കൂടുതലായി അത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കരമുയർത്തിക്കൊണ്ട് നമുക്ക് പറയാം, എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് തിമോത്തിയോസ് 2:13 ഇപ്രകാരം വായിക്കുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നു. വിശ്വസിക്കുവാൻ യോഗ്യമായ വചനമാണ് ദൈവം വിശ്വസ്തൻ എന്നുള്ളത്. അവിടെ പൗലോസ് പറയുന്നത് നമ്മുടെ കുഴപ്പം ചൂണ്ടിക്കാണിച്ചാ പറയുന്നേ. നമ്മുടെ കുഴപ്പം എന്തുവാ? നാം അവിശ്വസ്തരായാലും. നമുക്കൊന്ന് ധ്യാനിക്കാമോ? ഈ വചനം സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ പലതിലും അവിശ്വസ്തനാണ്. എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ ഗുരുവിൻ്റെ, എൻ്റെ കർത്താവിൻ്റെ ആ സ്വഭാവം എനിക്ക് വേണ്ട വിധത്തിൽ അപ്ലിക്കബിളാക്കാൻ, അതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ പലപ്പോഴും പരിശ്രമിക്കുന്നെങ്കിലും എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ട്, ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്ന കവനന്റുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ പലപ്പോഴും എനിക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. എൻ്റെ കൂട്ടുവിശ്വാസികളോട് പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? കർത്താവേ, പ്രാർത്ഥനയിൽ ഞാൻ പലപ്പോഴും അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്. വേദപുസ്തകം ധ്യാനിക്കുന്നതിൽ ഞാൻ അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്. നിന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ഞാൻ അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട് ദൈവത്തിന്റെ പൈതലെ. എന്നാൽ ഞാനും നീയും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം അവൻ അവിശ്വസ്തനല്ലാത്തത് കൊണ്ടാണ് ആരോഗ്യത്തോടും ക്ഷേമത്തോടും കൂടെ നാം ദൈവത്തെ ആരാധിച്ച് ഈ രാജ്യത്ത് മുൻപോട്ട് പോകുന്ന ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്റെ ദൈവം വിശ്വസ്തൻ. വിശ്വാസയോഗ്യമായ വചനമാണ്. 2 തെസ്സലോനിക്കാ ലേഖനം 3:13 പൗലോസ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഹല്ലേലൂയാ. ഇതൊരു വാക്തത്വമാണ് കേട്ടോ, ഇതൊരു വാക്തത്വമാ, ദൈവത്തിന്റെ ശക്തമേറിയ വാക്തത്വമാ. ഈ വാക്തത്വം ഈ ആഴ്ച നമുക്കൊന്ന് മുറുകെ പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എങ്ങോട്ട് പോയാലും കർത്താവേ ഈ വാക്തത്വം ഞാൻ മുറുകെ പിടിക്കുന്നു. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അടുത്ത ദിവസങ്ങളിൽ ഈ വചനത്തിനകത്ത് ജീവനുണ്ടല്ലോ അല്ലേ, ഒരു സ്പിരിച്വൽ ലൈഫ് വ്യാപരിക്കുന്നുണ്ട്, ഇതിനകത്തൊരു ശക്തി വ്യാപരിക്കുന്നതുണ്ട്. അത് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. കർത്താവേ അടുത്ത ദിവസങ്ങളിൽ എന്റെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത വിശുദ്ധ പകൽകാലം ഒരുമിച്ച് കൂടുന്നതുവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്ന എന്റെ കർത്താവിന് ഞാൻ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ മഹാവ്യാധി നിന്നെ പിടിക്കാതെ വണ്ണം അവൻ സൂക്ഷിക്കുന്നതിന്, നമ്മുടെ തലമുറകളെ തൊടാതെ വണ്ണം അവൻ സൂക്ഷിക്കുന്ന ദൈവമാ. ഈ മഹാവ്യാധിയാകുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്ന കർത്താവിനായി സ്തോത്രം. കാരണം അവൻ വിശ്വസ്തനായതുകൊണ്ട്. വളരെയധികം പുരോഗമിച്ചിരിക്കുന്ന ഈ ശാസ്ത്രലോകം, മെഡിക്കൽ ലോകം, പലതും പലതും മനുഷ്യൻ ചിന്തിക്കാത്തത്, അറിവിന്റെ മേഖലയിലുള്ളവർ പലതും കണ്ടുപിടിക്കുമ്പോൾ ഇത്രയും മാസങ്ങളായിട്ട് ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ സാധിച്ചിട്ടില്ല. ചില മാസങ്ങളായി ചില രാജ്യങ്ങൾ അതിനുവേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധന്മാർ പല സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊരു വാക്സിനേഷൻ പുറത്തു വരണം. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആ ദിവസം ഞാൻ വായിച്ചു മനസ്സിലാക്കിയതിൽ നിന്ന് ഏകദേശം 200-ൽ പരം ടെസ്റ്റുകൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം വരെ കോവിഡിനെ മാറ്റാൻ ഒരു വാക്സിനേഷൻ കൊടുത്ത് സൗഖ്യമായിട്ടില്ല. ആകാം, നാമോദിന ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, എത്രയും വേഗം ഒരു റെമഡി തരണമേ. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ നമ്മുടെ സഭാജനങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. നമ്മുടെ ജീവിതത്തെ നാം ഓരോ രാജ്യങ്ങളുടെ ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മളെല്ലാവരും പാലിക്കുന്നവരാണ്, പാലിക്കണം. അത് ഭവനത്തിലായാലും ഭവനത്തിന് പുറത്തായാലും വി ആർ ടു ഒബേ ദ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വി ആർ ടു ഹോണർ ദം ആൻഡ് റെസ്പെക്ട് ദം. അപ്പോൾ തന്നെ മറുഭാഗത്ത് നാം വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, എന്റെ ദൈവമായി എന്നെ സൂക്ഷിച്ചത്. കാരണം നീ വിശ്വസ്തനായതുകൊണ്ടാണ്. പലരും അവിശ്വസ്തരായി ഈ സാഹചര്യത്തിൽ തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. 1 കൊരിന്ത്യലേഖനം 1:9 തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സ്തോത്രം. പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഫെലോഷിപ്പിലേക്ക്, യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ അടുപ്പത്തിലേക്ക്, യേശു ക്രിസ്തുവുമായിട്ടുള്ള കോൺവെർസേഷൻ നടക്കുന്ന അനുഭവങ്ങളിലേക്ക്, യേശു ക്രിസ്തുവുമായിട്ടുള്ള സ്തോത്രം അനുഭവങ്ങളിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വചനമനുസരിച്ച് അവനെ മാനിക്കുന്ന, അവനെ ആരാധിക്കുന്ന, അവനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുന്ന നാം ഓരോരുത്തരെയും വിശ്വസ്തനായ ദൈവമാണ് വിളിച്ചത്. കലാകാലങ്ങളിൽ ആ വിളി കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ഒരുപക്ഷെ വചനദൂതുകളിലൂടെ ആയിരിക്കാം ദൈവം പലരെയും വിളിച്ചത്. പ്രത്യേക അനുഭവങ്ങളിലൂടെ പോയപ്പോഴായിരിക്കാം കർത്താവ് വിളിച്ചത്. ജീവിതത്തിൽ നിരാശയുടെ ആഴമേറിയ അനുഭവങ്ങളിൽ പോയപ്പോഴായിരിക്കാം വിളിച്ചത്. വ്യക്തിപരമായി ദൈവത്തിന്റെ ബൈബിൾ വായിച്ചപ്പോഴായിരിക്കാം ദൈവത്തിന്റെ വിളി കേട്ടത്. ചില ലഘുലേഖകൾ കയ്യിൽ ലഭിച്ചപ്പോൾ അത് വായിച്ചപ്പോഴായിരിക്കാം കർത്താവിന്റെ വിളി കേട്ടത്. നീ രോഗിയായി തീർന്ന്, വിഷമിച്ച് ഭാരപ്പെട്ട്, ആരും സൗഖ്യം തരുവാൻ നിവൃത്തിയില്ലാതെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരുപക്ഷെ അത് ദൈവത്തിന്റെ വിളി കേൾക്കുവാൻ കാരണമായി തീർന്നു. ദൈവത്തിന്റെ വ്യത്യസ്ത നിലകളിലൂടെയുള്ള വിളികളിലൂടെയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ വചനം ധ്യാനിച്ചപ്പോൾ മൂന്ന് തലങ്ങളിൽ വിശ്വസ്തനായ ദൈവം പോക്കുവഴികൾ കൊടുത്ത, അഥവാ പരീക്ഷകളിൽ വിധേയപ്പെടുവാൻ സമ്മതിക്കാത്ത ദൈവം, ഈ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഒരു അടിസ്ഥാന ക്യാരക്ടറാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ അവൻ എന്ത് ചെയ്യത്തില്ല, അവൻ സമ്മതിക്കത്തില്ല. വിശ്വസിക്കാമോ? അത് ഈ പ്രസംഗിക്കുന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ റേഞ്ച് കർത്താവിനറിയാം. എന്നെ നല്ലവണ്ണം അറിയുന്നതാ എൻ്റെ കർത്താവ്. എൻ്റെ മെൻ്റൽ കപ്പാസിറ്റിയും എൻ്റെ ബുദ്ധിയുടെ കഴിവും എൻ്റെ സ്വഭാവവും ഒക്കെ നല്ലവണ്ണം അറിയുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽകാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നു. സ്തോത്രം. അവൻ പരീക്ഷകൾ വരുവാൻ സമ്മതിക്കുന്ന ദൈവമല്ല. കഴിയുന്നതിനും മീതെ പരീക്ഷകൾ തരുവാൻ അവൻ സമ്മതിക്കുകയില്ല. രണ്ട്, പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴികളും നൽകിത്തരും. ഈ രണ്ട് ചിന്തകൾ മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. വായിക്കാനൊന്നും അധികം സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്ത കാര്യമാണ് അവിടെ കാണുന്നത്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ഇവിടുത്തെ പരീക്ഷ ടെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു. പ്രലോഭനമല്ല, പരിശോധനയല്ല. അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്താൻ തീരുമാനിച്ചു. ആ തീരുമാനം എന്താണ്? ദൈവത്തിന്റെ തീരുമാനമാണ്. വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ദൈവം വാഗ്ദത്ത സന്തതിയായി കൊടുത്ത ഇസഹാക്കിനെ മോറിയാമലയിൽ ചെന്ന് യാഗമർപ്പിക്കണം. അപ്പോൾ യാഗമർപ്പിക്കാൻ പോകുന്ന, ആരാധിക്കാൻ പോകുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു ഉത്സാഹം കിടപ്പുണ്ടാകത്ത്. ഉത്സാഹം അകത്തുള്ളത് കൊണ്ടാണ് അത് രാവിലെ എഴുന്നേറ്റത്. ഈ ആരാധിക്കാൻ പോകുമ്പോഴും ചിലവർക്കൊന്നൊരു ഉത്സാഹമില്ല. അതുകൊണ്ടാണ് 10:30 ആരാധന തുടങ്ങും എന്ന് പറയുമ്പോൾ 11 വരുന്നവരെ സംബന്ധിച്ച് ഉത്സാഹക്കുറവുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ അബ്രഹാമിനെ ഇവിടെ കുറിച്ച് വായിക്കുന്നത്, അബ്രഹാം അധികാലത്തെഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, പ്രൈസ് ദി ലോർഡ്, രണ്ടുപേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ആ വ്യാഖ്യാനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവരപ്പനും മോനും ബാല്യക്കാരനും കഴുതയ്ക്ക് കോപ്പിട്ടുകൊണ്ട് സ്തോത്രം ദൈവം കൽപ്പിച്ച മോറിയാമലയിലേക്ക് പോകുക. ആ സ്ഥലങ്ങളിൽ യാത്രയിൽ ധാരാളം മലകളുണ്ട്. പക്ഷെ ദർശനമകത്തുള്ളവന് പല മലകളെ കണ്ടാലും അങ്ങോട്ട് പോകുകയില്ല, ദൈവം കൽപ്പിച്ച മല വരെ ചെല്ലും. സ്തോത്രം, ദൈവം കൽപ്പിച്ച മലയിൽ പോകുന്ന യാത്രയിൽ ഇസാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടാ? അപ്പോൾ അബ്രഹാം ഒരു മറുപടി കൊടുത്തു. ഒരു ടെസ്റ്റിലൂടെ പോകുകയല്ലേ. യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. അതിൻ്റെ വിശുദ്ധീകരണത്തിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ബാല്യക്കാരെ ഒരു പരിധിവരെ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിർത്തിയിട്ട് കീറിയ വിറകും യാഗമർപ്പിക്കാനുള്ള വ്യക്തിയുമായി മകനുമായി മോറിയാമലയിലേക്ക് അബ്രഹാം പോകുമ്പോൾ ഒരു ടെസ്റ്റിൻ്റെ ആ എക്സ്ട്രീമിൽ ചെന്നുപെട്ടിരിക്കുക. യാഗപീഠം ഒരുക്കി, യാഗപീഠത്തിൽ സ്വന്തം മകനെ സ്തോത്രം യാഗമർപ്പിക്കാൻ വേണ്ടി കിടത്തിയിട്ട് വാളോങ്ങുമ്പോൾ അബ്രഹാമേ എന്നുള്ള വിളി. ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ഈ യാഗപീഠത്തിൽ സ്തോത്രം അർപ്പിക്കേണ്ട മൃഗമിതാ നിന്റെ അടുത്ത് തന്നെ കിടക്കുന്നു. നിരാവിലെ സമയം ആത്മാർത്ഥമായി ആരാധിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ താല്പര്യത്തോട് ഉത്സാഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അത് ഭവനത്തിലായിരുന്നാലും അത് ഉത്സാഹത്തോടെ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ആയിരിക്കുമ്പോൾ ഈ ആരാധനയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ പോക്കുവഴികൾ നൽകിത്തരുന്നവനാ, അവൻ മറുപടി നൽകിത്തരുന്നവനാ, നിനക്ക് വേണ്ടി കരുതുന്ന കർത്താവാ, ദൈവത്തിന് സ്തോത്രം. ആരാധനയോടുള്ള ബന്ധത്തിൽ ഉത്സാഹിക്കുന്ന വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ പരീക്ഷയോട് കൂടെ സ്തോത്രം ദൈവം ഒരു നിവാരണവും ചെയ്തു കൊടുത്തു. ആത്മാർത്ഥമായി ആരാധിക്കാൻ പോകുന്നവരോടുള്ള ബന്ധത്തിൽ എന്റെ കഴിവുകൾ പരിമിതമാണ്, എന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്റെ ബുദ്ധിയിൽ നിന്നാ ചെയ്യുന്നത്. ഒരാരാധനയിൽ കരുതേണ്ടത് ദൈവമാ. അത് ദൈവം വിശ്വസ്തനായതുകൊണ്ട് തക്ക സമയത്ത് കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കും. ഞാൻ ആ ഭാഗം വിടട്ടെ. രണ്ടാം ഭാഗം, ജീവിതമാകുന്ന പടകിൽ എന്റെ കർത്താവ് തക്ക സമയത്ത് ഇറങ്ങി വരുന്നവനാ. മത്തായി സുവിശേഷം 14:25-27 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിനാൽ നിർബന്ധിക്കപ്പെട്ട് ശിഷ്യന്മാർ അക്കരേക്ക് യാത്രയാകുമ്പോൾ കർത്താവിന്റെ വാക്ക് കേട്ട് ഓളങ്ങളും തിരമാലകളുമുള്ള കടലിൽ ഒരു ആറ് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയ ആ സ്തോത്രം ബോട്ടിലെ യാത്ര, ആ വഞ്ചിയിലെ യാത്ര, ഒന്നാം യാമം കടന്നു, രണ്ടാം യാമം കടന്നു, മൂന്നാം യാമം കടന്നു, നാലാം യാമത്തിൽ ഭീകരതയുടെ, പ്രതിസന്ധിയുടെ, ഭയത്തിൻ്റെ അവിടെ ജീവിതം കുഴഞ്ഞ് താറുമാറായപ്പോൾ, ഓ താങ്ക് യു, മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവ് തിരമാലകളുടെ മേൽ നടന്നുകൊണ്ട് അശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കടൽ ദുഷ്ടന്മാരാൽ ഇളകിമറിയുന്ന ലോകത്തെ കാണിക്കുന്നെങ്കിൽ, പ്രതിസന്ധികൾ നിറഞ്ഞ, കാറ്റുകൾ നിറഞ്ഞ, ഓളങ്ങൾ നിറഞ്ഞ, കാർമേഘങ്ങൾ നിറഞ്ഞ, സ്തോത്രം ഭീതിപ്പെടുത്തുന്ന ലോകത്തിൽ നിന്റെ വിശ്വാസമാകുന്ന നൗക, അല്ലേലൂയ, തകിടം മറിയാതിരിക്കേണ്ടതിന് അവൻ തക്ക സമയത്ത് നിന്നെ വ്യക്തമായി മനസ്സിലാക്കുന്നവനാണെങ്കിൽ വിടുവിക്കേണ്ടതിന് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതമാകുന്ന പടകിൽ പ്രതിസന്ധികളുടെ തിരമാലകളിൽ നാം അലയുമ്പോൾ വിഷമിക്കേണ്ട, പരീക്ഷകളോടുകൂടെ അവൻ പോക്കുവഴികളും തരും. ആ തിരമാലകളിൽപ്പെട്ട ശിഷ്യന്മാർ നശിക്കേണ്ടതായിരുന്നു, പക്ഷേ കർത്താവിനറിയാം ഇവർക്ക് ഇത്രയേ കപ്പാസിറ്റി ഉള്ളെന്ന്. ആ ടൈമായപ്പോൾ എൻ്റെ കർത്താവ് വന്നു. ഇന്ന് പകൽകാലം ഒരു ദൂത് പോലെ ചിലരോട് പറയുക, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിന്റെ ഏറ്റവും എക്സ്ട്രീമിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽകാലം ഈ വചനത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു, നിന്നെ വിടുവിക്കുവാൻ കർത്താവ് നിന്റെ അടുക്കൽ കടന്നു വരും, നിന്നെ സ്പർശിക്കാൻ കടന്നു വരും. നീ റൂമിലായിരിക്കുമ്പോൾ, നീ ഭവനത്തിലായിരിക്കുമ്പോൾ, സ്തോത്രി വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്റെ കർത്താവ് നിന്നെ സ്പർശിക്കുവാൻ വേണ്ടി കടന്നു വരുന്നവനാണ്. കാരണം കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ഒരു ഭവനാന്തരീക്ഷം. യോഹന്നാന്റെ സുവിശേഷം 2:3-5 നിങ്ങൾ വായിക്കൂ. ഒരു കല്യാണ വീട്ടിൽ ആ വീട്ടുകാര് നല്ല പോലെ ഒരുക്കം നടത്തി, യാതൊരു കുറവുമില്ലായിരുന്നു. കർത്താവിനെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, മറിയയും ഉണ്ടായിരുന്നു, ബന്ധുക്കരും ചാർച്ചക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭവനം ബുദ്ധിപരമായിട്ട് അവരെല്ലാ ക്രമീകരണങ്ങളും ചെയ്തുവെങ്കിലും യഹൂദന്മാരുടെ കല്യാണങ്ങളിൽ കലർപ്പില്ലാത്ത വീഞ്ഞ്, ആൽക്കഹോളില്ലാത്ത വീഞ്ഞ്, മുന്തിരിച്ചാർ കൊടുക്കുമായിരുന്നു. വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തീർന്നു. നീ ധാരാളം പേര് ക്യൂ നിൽക്കുക. ആ സമയത്ത് യേശുവിന്റെ അമ്മ മറിയം വന്ന് പറയുക, വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മറിയ പറഞ്ഞു, അവൻ വല്ലതും കൽപ്പിച്ചാൽ ചെയ്യും. അതിന് ഉപദേശങ്ങളിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. നിന്റെ ഭവനാന്തരീക്ഷത്തിൽ നീ ബുദ്ധി കൊണ്ട്, ദൈവം തന്ന ജ്ഞാനം കൊണ്ട് പലത് ക്രമപ്പെടുത്തിയാലും അവിടെയും കുറവുകൾ കടന്നു വരാം, പോരായ്മകൾ കടന്നു വരാം. എന്നാൽ ആ പോരായ്മകളുടെ മധ്യത്തിൽ പോരായ്മകൾ നികത്തുവാൻ ഒരു കഴിവുള്ള ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ധാരാളം മതങ്ങൾ, ധാരാളം സംഘടനകൾ വ്യക്തികളുടെ പോരായ്മകൾ നികത്തി കൊടുക്കാൻ പലതും പറഞ്ഞിട്ടുണ്ട്, പലതും ആചരിക്കുന്നുണ്ട്. എന്നാൽ സ്തോത്രം, അവർക്കൊന്നും പൂർണ്ണ തൃപ്തി വരുത്തുവാൻ കഴിവില്ല. നിന്റെ ആത്മാവിന് തൃപ്തി വരണമെങ്കിൽ, ലോകം കരുതാത്ത രുചിയുള്ളത് തരണമെങ്കിൽ, എന്റെ യേശുവിന്റെ സാന്നിധ്യം അവിടെ വേണം. ഇന്ന് പകൽകാലം എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. കർത്താവിന്റെ വിശ്വസ്തത, ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ശാന്തമായി സംസാരിക്കുന്നു. ഞാനും നീയും സേവിക്കുന്ന ദൈവം വിശ്വസ്തന. വ്യത്യസ്ത പരിശോധനകൾ, പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻസ് ഇതൊക്കെ കടന്നു വരുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന, ആ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവ് ഈ ദിവസങ്ങളായി നിന്റെ ജീവിതത്തിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുക. അവൻ വിശ്വസ്തനാണ്. ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ആരാധിക്കാൻ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ലെങ്കിലും, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ഉപയോഗിക്കുന്ന ഒരു ഫോണിൻ്റെ സ്തോത്രം അതിൻ്റെ മുൻപാകെ ഇരുന്ന് കർത്താവിൻ്റെ സന്നിധാനത്തിലിരുന്ന് അതിലൂടെ കേൾക്കുന്ന ഓൺലൈൻ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ആദരിക്കുന്ന ദൈവം, നിങ്ങളെ മാനിക്കുന്ന ദൈവം, പരീക്ഷകളോടുകൂടെ നീക്കുപോക്ക് നൽകുന്ന ദൈവം, നിന്റെ ആ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ നൽകി തരുന്നവനാ. പ്രൈസ് ഗാഡ്. നമ്മുടെ ജീവിതമാകുന്ന പടകിൽ തിരമാലകളും കാറ്റുകളും വരുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിന്റെ ഏറ്റവും മൂർത്തന്യ അവസ്ഥയിലാകുമ്പോൾ നിന്നെ സഹായിക്കേണ്ടതിന് വേണ്ടി അവൻ കടന്നു വരുന്ന ദൈവമാ. ഒരു ഭവനാന്തരീക്ഷത്തിൽ നീ പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ശൂന്യത കടന്നു വരാം. ശൂന്യതകളെ നികത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം നീ വിശ്വാസത്താൽ കാണുക, വിശ്വാസത്താൽ അനുഭവിക്കുക. സ്തോത്രം, നമ്മുടെ ദൈവം വിശ്വസ്തൻ. സഹിക്കുന്നതിനപ്പുറമായി പരീക്ഷ വരുവാൻ അവൻ സമ്മതിക്കുന്നവനല്ല, പരീക്ഷകളോടുകൂടെ നീക്കുപോക്കൾ നൽകിത്തരുന്നവനാ. ഈ നല്ല കർത്താവിനെ നമുക്ക് ഈ ആഴ്ചയൊന്ന് സ്നേഹിക്കാം. ലോർഡ്, താങ്ക് യു ലോർഡ്. നിന്നെ എനിക്ക് ബഹുമാനിക്കാൻ വലിയ ഇഷ്ടമാ കർത്താവേ. നിന്നോട് ചേർന്ന് നടക്കാൻ എനിക്ക് വലിയ ആഗ്രഹമാ കർത്താവേ. ഈ ദിവസങ്ങളിലായി നിന്നോടൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമാ കർത്താവേ. ഹല്ലേലൂയ. ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയായി, വ്യക്തികളായി, ഈ സന്ദേശം കേൾക്കുന്ന വിശുദ്ധന്മാരെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.